പരിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന് ഞാൻ പറഞ്ഞല്ലോ 28 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. എങ്കിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുസ്തകം തന്നെയാകുന്നു ഇത്. വാസ്തവത്തിൽ വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകവും മത്തായിയുടെ സുവിശേഷവും ഇതിലെ താക്കോൽ പുസ്തകങ്ങളായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ ആളത്വപരമായ സാന്നിധ്യത്തിലേക്ക് നയിക്കുകയും അവനെ നമുക്ക് ഏറ്റവും അധികം യാഥാർത്ഥ്യമാക്കി തീർക്കുകയും ചെയ്യുന്ന പുസ്തകം അത്രേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. പുതിയ നിയമം ശരിയായി മനസ്സിലാക്കുന്നതിന് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും മധ്യത്തിലുള്ള 400 വർഷത്തെ ചരിത്രം നാം ഏറെക്കുറെയെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമത്രേ. അതുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി അതിനു മുൻപുള്ള 400 വർഷത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നെഹമ്യാവിന്റെയും മലാഖിയുടെയും കാലം മുതൽ ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുന്നത് വരെയുള്ള കാലം അത്ര ഇത്. മലാഖിയുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ സ്വർഗം നിശബ്ദമായെന്ന് തോന്നുന്നു. പിന്നീട് 400 വർഷത്തേക്ക് ദൈവത്തിന്റെ റേഡിയോ സ്റ്റേഷനിൽ നിന്നും പ്രക്ഷേപണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ നിശബ്ദമായിരിക്കുന്ന അവസരത്തിൽ ഒരിക്കൽ സക്രിയാവെന്ന പേരോടുകൂടി ഒരു പുരോഹിതൻ യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് അതുവരെ ഉണ്ടായിരുന്ന നിശബ്ദതയെ ഭഞ്ജിച്ച് ദൈവത്തിന്റെ ദൂത് അറിയിച്ചു. ഈ ദൂത് ലഭിക്കുമ്പോൾ സക്രിയാവ് വിശുദ്ധ സ്ഥലത്തായിരുന്നു. നാം പുറപ്പാട് പുസ്തകത്തിൽ വിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് പഠിച്ചിരുന്നല്ലോ. അവൻ വിശുദ്ധ സ്ഥലത്തായിരുന്നു, പ്രാർത്ഥനാ സമയവും ആയിരുന്നു. ക്രിസ്തുവിന്റെ വരവിന്റെ മുന്നോടിയായി വരുവാൻ പോകുന്ന യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ചുള്ള വിളംബരം ദൂതൻ നടത്തി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ എത്രമാത്രം പ്രധാനപ്പെട്ട വ്യക്തിയാകുന്നു എന്നുള്ളത് നാം പിന്നീട് കാണുന്നത് അത്രേ. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം നിശബ്ദമായ കാലഘട്ടമാണെങ്കിലും ഈ പറഞ്ഞ 400 വർഷത്തെ ഇടക്കാലത്ത് വളരെ അധികം കാര്യങ്ങൾ സംഭവിച്ചതായി കാണാവുന്നത് അത്രേ. യഹൂദന്മാരുടെ ചരിത്രത്തിലെ ആകാംക്ഷാഭരിതമായി ഒരു കാലയളവായിരുന്നു ഇതെങ്കിൽ തന്നെയും പല വിധത്തിലും ഈ 400 വർഷങ്ങൾ ദുഃഖം തളംകെട്ടി നിന്നിരുന്ന കാലം കൂടിയായിരുന്നു. യഹൂദയുടെ ആഭ്യന്തര സ്ഥിതികളിൽ വളരെ അധികം വ്യതിയാനങ്ങൾ സംഭവിച്ച ഒരു കാലം കൂടിയായിരുന്നു ഈ 400 വർഷങ്ങൾ. ഒരു പുതിയ സംസ്കാരം പല പല സ്ഥാപനങ്ങൾ, അധികം പ്രസിദ്ധമാകാത്ത സംഘടനകൾ, ഇവയെല്ലാം ഈ കാലയളവിൽ ഉയർന്നു വന്നു. ഇവയിൽ പലതും പുതിയ നിയമത്തിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പഴയ പുതിയ നിയമങ്ങൾക്കിടയിലെ കാലയളവിൽ ലോക ചരിത്രത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ സംഭവിച്ചു. മേദ്യ പാർസി സാമ്രാജ്യം ശക്തമായി മുന്നേറിക്കൊണ്ടിരുന്ന സമയത്താണല്ലോ പഴയ നിയമം എഴുതി അവസാനിപ്പിക്കുന്നത്. ഹഗ്ഗായി, സക്കറിയാവ്, മലാഖി എന്നീ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നാം ഈ വിഷയം വിശദമായി കാണുന്നതാണ്. ഈ പറയുന്ന സമയത്തും ലോക രാഷ്ട്രീയത്തിൽ മിസ്രയും എണ്ണപ്പെടാവുന്ന ഒരു ശക്തിയായി കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ പഴയ പുതിയ നിയമങ്ങൾക്കിടയിലെ കാലയളവിൽ ഈ രണ്ട് സാമ്രാജ്യങ്ങളും ലോകശക്തി എന്നുള്ള സ്ഥാനത്ത് നിന്നും മാഞ്ഞുപോയി. ലോകശക്തി കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക്, ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്ക്, മേദ്യ പാർസിയിൽ നിന്നും ഗ്രീസിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. പുതിയ നിയമം ആരംഭിക്കുമ്പോൾ ഒരു പുതിയ ലോകശക്തിയായ റോമാ സാമ്രാജ്യമാകുന്നു ഭരണം നടത്തുന്നത് എന്ന് കാണാവുന്നത് അത്രേ. ചില തീയതികൾ ഈ കാലയളവിലുള്ളത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ 400 വർഷത്തെക്കുറിച്ചൊരു ധാരണ ലഭിക്കും. ഞാൻ ഇനിയും പറയുവാൻ പോകുന്ന വർഷങ്ങൾ കൃത്യമാണെന്ന് സമർത്ഥിക്കുവാൻ സാധ്യമല്ല, ഒരു ഏകദേശ രൂപം ആകുന്നു. BC 480 പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന സൈറസ് ഗ്രീക്കുകാരെ തോൽപ്പിച്ചു എങ്കിലും സലാമിസ് യുദ്ധത്തിൽ സൈറസ് പരാജയപ്പെടുകയുണ്ടായി. വാസ്തവത്തിൽ ഒരു കൊടുങ്കാറ്റായിരുന്നു അവനെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ കിഴക്കിന്റെ ലോകാധിപത്യം അവസാനിച്ചു. BC 333 ദാനിയേൽ പ്രവചനം 8 അധ്യായത്തിൽ ദാനിയേൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്നും വന്നു. അത് മഹാനായ അലക്സാണ്ടർ ആയിരുന്നു, വലിയ കൊമ്പുകളുള്ള കോലാട്ടുകൊറ്റൻ. അവൻ പേർഷ്യൻ സാമ്രാജ്യത്തെ തോൽപ്പിച്ച് രംഗത്തു നിന്നും നീക്കി. BC 332 മഹാനായ അലക്സാണ്ടർ എരുശലേം സന്ദർശിച്ചു. തന്നെക്കുറിച്ച് ദാനിയേൽ പ്രവചിച്ച പ്രവചനം പോലെ അവൻ എരുശലേമിനോട് ഒന്നും ചെയ്യാതെ മുൻപോട്ട് പോയി. BC 323 അലക്സാണ്ടർ പേർഷ്യയിൽ വെച്ച് മരിച്ചു. വാസ്തവത്തിൽ തന്റെ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം പേർഷ്യയിലേക്ക് മാറ്റുവാൻ അലക്സാണ്ടർ ചിന്തിച്ചിരുന്നതാണ്. തുടർന്ന് അലക്സാണ്ടറുടെ സാമ്രാജ്യം അവൻ്റെ നാല് ജനറൽമാർക്കായി കിഴക്കും പടിഞ്ഞാറുമായി വിഭജിച്ചു. BC 320 യഹൂദ മിസ്രൈമിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ടു. BC 312 സെലൂക്കസ് സിറിയ സ്ഥാപിച്ചു. സെലൂക്കസ് യഹൂദ പിടിച്ചെടുക്കുവാൻ പരിശ്രമിച്ചു. അതുകൊണ്ട് സിറിയയുടെയും ഈജിപ്തിൻ്റെയും യുദ്ധക്കളമായി യഹൂദ മാറി. യഹൂദ എന്ന ഈ ചെറിയ രാജ്യം മത്സരബുദ്ധികളായ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നായിത്തീർന്നു. അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ സാധിക്കും. BC 203 മഹാനായ അന്തിയോക്കസ് യെരുശലേം പിടിച്ചെടുത്തു. അങ്ങനെ യഹൂദ സിറിയയുടെ സ്വാധീനത്തിലായി. BC 170 അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന ഭരണാധികാരി യെരുശലേം പിടിച്ചടക്കി, ദേവാലയം മലിനപ്പെടുത്തി. ദാനിയൽ പ്രവചനം 8:9 ചെറിയ കൊമ്പ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവനെ അത്രേ. യഹൂദ ചരിത്രത്തിലെ നീറോ എന്നത്രേ ഇവനെ വിളിച്ചിരിക്കുന്നത്. യഹൂദ ചരിത്രത്തിലെ നീറോ. BC 166 യഹൂദയിലെ പുരോഹിതനായിരുന്ന മത്താത്യാസ് സിറിയക്കെതിരായി ഒരു വിപ്ലവം ആരംഭിച്ചു. മക്കാബയരുടെ കാലത്തിന്റെ ആരംഭം ഇതത്രേ. ഈ കാലഘട്ടത്തിൽ സഹിച്ചത്രയും കഷ്ടത ഇസ്രായേൽ ജനം മറ്റൊരിക്കലും സഹിച്ചു കാണില്ല. അതേസമയം തന്നെ ഈ ഇടവേളയിൽ അവർ കാണിച്ചത്രയും വീരകൃത്യങ്ങൾ മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ല. യൂദാസ് മക്കാബയൻ ആയിരുന്നു അന്നത്തെ നേതാവ്. അവനാണ് വിപ്ലവം സംഘടിപ്പിച്ചത്. യൂദാസ് മക്കാബയൻ എന്ന പേരിന്റെ അർത്ഥം തന്നെ ചുറ്റുകയെന്നത്രേ. BC 63 റോമാക്കാരനായ പോംപേ യെരുശലേം പിടിച്ചടക്കി. അങ്ങനെ ഇസ്രായേൽ പുതിയ ഒരു ലോകശക്തിയുടെ ഭരണത്തിന് കീഴിൽ ആയിത്തീർന്നു. യേശുക്രിസ്തുവിന്റെ ജനന സമയത്തും പുതിയ നിയമത്തിന്റെ മുഴുവൻ സമയത്തും യഹൂദന്മാർ റോമാ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന് കീഴിൽ ആയിരുന്നു. BC 40 റോമൻ സെനറ്റ് യഹൂദയുടെ രാജാവായി ഹെരോദാവിനെ നിയമിച്ചു. ഇവനേക്കാൾ മോശമായ ഒരു വ്യക്തിയോ കുടുംബമോ യഹൂദയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നികൃഷ്ടനായ നീചനായ ഒരു ഭരണാധികാരിയായിരുന്നു ഹെരോദാവ്. BC 37 ഹെരോദാവ് യെരുശലേം പിടിച്ചെടുത്തു. മക്കാബയരിലെ ഏറ്റവും ഒടുവിലത്തെ ഭരണാധികാരിയെ കൊന്നുകളഞ്ഞു. BC 31 ഔഗുസ്തോസ് കൈസർ റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി. BC 19 ഹെരോദാവിന്റെ ദേവാലയ പണി ആരംഭിച്ചു. ക്രിസ്തു ജനിച്ചപ്പോഴും ദേവാലയ പണി തുടർന്നുകൊണ്ടേയിരുന്നു. പുതിയ നിയമകാലത്തും അത് തുടരുന്നതായി നാം കാണുന്നുവല്ലോ. BC 4 ക്രിസ്തു യഹൂദയിലെ ബേത്ലഹേമിൽ ജാതനായി. ചരിത്രം ഞാൻ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പഴയ പുതിയ നിയമങ്ങളുടെ ഇടയിലുള്ള കാലഘട്ടത്തിലെ അനുഭവങ്ങൾ കൊണ്ട് യഹൂദയുടെ ആന്തരികമായ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. ബാബിലോന്യ പ്രവാസത്തിന് ശേഷം അവർ വിഗ്രഹാരാധന വിട്ടിട്ട് ന്യായപ്രമാണ പ്രകാരമുള്ള ഒരു വിശുദ്ധി പ്രാപിക്കുവാനുള്ള യജ്ഞത്തിലേർപ്പെട്ടു. അങ്ങനെ ന്യായപ്രമാണം അവർക്കൊരു വിഗ്രഹമായി തീർന്നു. മനസ്സിലായല്ലോ. അവരുടെ സാധാരണ ജീവിതത്തിൽ അതെ സംസാര ഭാഷ എബ്രായ ഭാഷയ്ക്ക് പകരം ആരാമ്യ ഭാഷയായി തീർന്നു. എങ്കിലും യഹൂദന്മാരുടെ ആരാധനാ സ്ഥലങ്ങളിൽ അതായത് സിനഗോഗുകളിൽ എബ്രായ ഭാഷയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പ്രവാസത്തിന് ശേഷം അത്രേ സിനഗോഗുകൾ നിലവിൽ വന്നതെന്ന് കാണാവുന്നതത്രേ. യഹൂദയിലും ലോകത്തിൽ അവർ പോയിടത്തൊക്കെയും സിനഗോഗുകൾ അവരുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തീർന്നു. അതുപോലെ തന്നെ ഈ കാലയളവിൽ പഴയ നിയമത്തിൽ എങ്ങും ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ചില സംഘടനകൾ രൂപം കൊണ്ടു. അവയെക്കുറിച്ച് പുതിയ നിയമത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവരിൽ ചിലരെക്കുറിച്ചുകൂടി പഠിക്കുന്നത് നമ്മുടെ പുതിയ നിയമ പഠനത്തിന് തുടർന്നുള്ള പഠനത്തിന് വളരെ സഹായകരമായിരിക്കും. ചില സംഘടനകൾ ഇല്ല എങ്കിൽ പഴയ നിയമം പഠിച്ചതിന് ശേഷം പുതിയ നിയമത്തിലേക്ക് വരുന്ന ഒരാൾക്ക് ഇതൊക്കെ എപ്പോഴുണ്ടായി ആരാകുന്നു എന്നുള്ള ചോദ്യം ഉയരാവുന്നതാണ്. ഈ സംഘടനകളിൽ ഒന്നാമതായി നാം കാണുന്നത് പരീശന്മാർ. പഴയ പുതിയ നിയമങ്ങളുടെ ഇടയിലുള്ള കാലയളവിൽ ഉയർന്നു വന്നിട്ടുള്ള പാർട്ടികളിൽ പ്രബലമായത് പരീശന്മാരായിരുന്നു. വിദേശീയരുടെ സ്വാധീനത്തിൽ നിന്നും യഹൂദ ജനതയുടെ ജീവിത രീതിയെ സംരക്ഷിക്കുന്നതിനത്ര പരീശ സംഘടന പ്രധാനമായും രൂപം കൊണ്ടത്. പഴയ നിയമത്തിൽ വിശ്വസിച്ചിരുന്ന ഈ കൂട്ടർ ന്യായപ്രമാണം മുഴുവൻ വളരെ കർക്കശമായ രീതിയിൽ പാലിച്ചു പോന്നിരുന്നു. രാഷ്ട്രീയത്തിൽ അവർ ദേശീയവാദികളായിരുന്നു. അതുകൊണ്ട് തന്നെ ദാവീദിന്റെ വംശത്തിന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തണമെന്ന് അവർ താല്പര്യപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ അവർ ഒരു മത രാഷ്ട്രീയ പാർട്ടിയായിരുന്നു, രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ വർഗീയ പാർട്ടി. ഇന്നും ഇതുപോലെയുള്ള പാർട്ടികൾ അനേകം രംഗത്തുണ്ടല്ലോ, ഇപ്പോൾ വളരെ പ്രബലവുമാണല്ലോ. രണ്ടാമതായി സദൂക്യർ, പാരമ്പര്യത്തെ അവഗണിക്കുന്ന സമ്പന്നരും സാമൂഹിക മനസ്ഥിതിക്കാരുമായ ആളുകളുടെ കൂട്ടമായിരുന്നു സദൂക്യർ. ഇത് കേട്ടിട്ട് ഇന്ന് അത്തരക്കാർ വല്ലതും നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് തോന്നുന്നു? അതെ അതെ, ഇന്നത്തെ ഉൽപ്പതിഷ്ണുക്കൾ എന്നറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ സദൂക്യരുടെ കൂട്ടാണ്. പണം ഉണ്ട്, പഠിത്തമുണ്ട്, പക്ഷെ പ്രകൃതിക്കതീതമായതൊന്നും വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സദൂക്യർ പരീശന്മാർക്കെതിരെ അഭിപ്രായമുള്ളവരായിരുന്നു. സുവിശേഷങ്ങളിലും ഇവരെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പരീശന്മാരോട് യോജിക്കാതെ നിൽക്കുന്നതാണല്ലോ നാം കാണുന്നത്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന ചിന്താഗതിക്കാരായിരുന്ന ഗ്രീക്കിലെ എപ്പിക്യൂരിയന്മാരോട് വളരെയധികം സാമ്യമുള്ള ചിന്താഗതി ആയിരുന്നു സദൂക്യരുടേതും. സദൂക്യരെ കുറിച്ച് നമുക്ക് വളരെ തെറ്റായ ഒരു ധാരണയായിരിക്കും ഉള്ളത്. വാസ്തവത്തിൽ അവർ നല്ല ജീവിതം കൈവരുത്തുവാൻ വളരെ ആഗ്രഹമുള്ളവരായിരുന്നു. തങ്ങളുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ അതിജീവിക്കുവാൻ അവയെ വേണ്ടുവോളം സംതൃപ്തിപ്പെടുത്തുക മാത്രമാകുന്നു മാർഗമെന്ന് ഈ പാവങ്ങൾ ചിന്തിച്ചു. മഠയന്മാർ, വിഡ്ഢികളില്ലേ, അതായത് മോഹങ്ങൾക്ക് കടിഞ്ഞാണിടാതുള്ള പോക്ക്, മോഹിക്കാതിരിക്കുവാനുള്ള വഴിയാകുന്നു എന്നവർ കരുതി. മനസ്സിലായല്ലോ, മോഹങ്ങൾക്ക് കടിഞ്ഞാണിടാതുള്ള പോക്ക് മോഹിക്കാതിരിക്കുവാനുള്ള വഴിയാകുന്നു എന്നവർ കരുതി. പ്രായമുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, അടിച്ചതിലേ പോയില്ല എങ്കിൽ പോയതിലേ അടിക്കുക എന്ന്? അതത്ര ഈ പറഞ്ഞ ചിന്താഗതി. ഇന്നും നമ്മുടെ ഇടയിൽ അനേകർക്കും ഈ ചിന്താഗതിയാകുന്നുള്ളത്, എത്രയധികം മദ്യം ഉപയോഗിക്കാമോ അത്രയും അധികം ഉപയോഗിക്കുക, അതോടെ മദ്യത്തോടുള്ള ആഗ്രഹം, ആസക്തി അവസാനിക്കും. ഇതേ പ്രമാണം എല്ലാ പാപങ്ങളോടും ആവർത്തിക്കുക. ഇത് വെറും മണ്ടത്തരമാകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇത് പ്രയോജനപ്പെട്ടിട്ടില്ല, ഇന്നും പ്രയോജനപ്പെടുന്നില്ല. അല്പം മദ്യത്തിന് അടിമപ്പെട്ടാൽ എന്നും ആ സ്ഥിതിയിൽ തുടരാൻ മാത്രമാണ് സാധ്യത. ഓരോ പാപത്തെക്കുറിച്ചും അത് തന്നെ പറയുവാൻ സാധിക്കും. മൂന്നാമത്തെ കൂട്ടർ ശാസ്ത്രിമാർ. എസ്രായുടെ കാലത്ത് ആരംഭിച്ച ഈ കൂട്ടർ പ്രധാനമായും ചെയ്തിരുന്നത് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുകയാണ്. തലനാരിഴ കീറുക, അതായിരുന്നു യഥാർത്ഥത്തിൽ അവർ ചെയ്തിരുന്നത്. തലനാരിഴ കീറുക, കേട്ടിട്ടില്ലേ, അതായത് തുച്ഛമായ വ്യത്യാസങ്ങൾ പോലും വിപുലീകരിച്ച് കാണിക്കുന്ന പ്രകൃതം. ന്യായപ്രമാണത്തിന്റെ ആത്മാവിനേക്കാൾ അക്ഷരത്തിനായിരുന്നു അവർ പ്രാധാന്യം കൊടുക്കുകയും പരിഗണിക്കുകയും ചെയ്തിരുന്നത്. നമ്മുടെ പണ്ടത്തെ വയസ്സൻ ഹെരോദ രാജാവ് ഈ യേശു എവിടെ ജനിക്കുമെന്ന് ശാസ്ത്രിമാരോട് ആരാഞ്ഞപ്പോൾ അവൻ ബേത്ലഹേമിലായിരിക്കും ജനിക്കുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നല്ലോ. എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചല്ലോ, ബേത്ലഹേം വരെ പോയി അവനെ ഒന്ന് കണ്ടുകളയാമെന്ന് അവർ കരുതിയില്ല. അതിലവർ താല്പര്യവും ആയിരുന്നില്ല. അവർ ന്യായപ്രമാണത്തിന്റെ അക്ഷരപ്രകാരമുള്ള അറിവിലായിരുന്നു മുഴുകിയിരുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ബൈബിളിനെ കുറിച്ച് കുറെയേറെ വിവരങ്ങൾ ശേഖരിച്ചത് കൊണ്ടോ കുറെ അറിവ് സമ്പാദിച്ചത് കൊണ്ടോ മാത്രം കാര്യമായില്ല. നാം മനസ്സിലാക്കുന്നതിനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാതിരുന്നാൽ, ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരാതിരുന്നാൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാകുന്നു സംഭവിക്കാൻ പോകുന്നത് എന്ന് മറക്കരുത്. പഠിക്കുന്നതിനാൽ തിരുവചനത്തിലെ അടിസ്ഥാന സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സകല ദൈവശാസ്ത്ര സത്യങ്ങളും ഗ്രഹിച്ചിട്ടും ദൈവവചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനവും നൽകാതെ നമുക്ക് ജീവിക്കാവുന്നതാണ്. സത്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് എന്താ പ്രയോജനം? അവ എത്രമാത്രം പ്രായോഗികമാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ശാസ്ത്രിമാർ അപ്രകാരമുള്ള കൂട്ടരായിരുന്നു. ഞാൻ ഹൃദയവേദനയോട് ഓർപ്പിക്കട്ടെ, നമ്മുടെ ഈ കാലങ്ങളിൽ ഏറ്റവും അധികം കഠിന ഹൃദയരെന്ന് എനിക്ക് തോന്നിപ്പോകുന്ന കൂട്ടർ അധികം ഭക്തി പറയുന്ന ചിലരാണ്. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞ് തെറ്റിയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. വാസ്തവമെങ്കിൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കുവാൻ സാധിക്കും. തങ്ങൾ ശരിയെന്ന് ചിന്തിക്കുന്ന നിസാരങ്ങളായ കാര്യങ്ങൾ സ്ഥാപിച്ചു കിട്ടുവാൻ വ്യക്തികളെ വലിച്ചു കീറുവാൻ പോലും മടിക്കാത്ത യാഥാസ്ഥിതികർ. ഏതെങ്കിലും ഒരു കർമ്മത്തിന്റെ പേര് പറഞ്ഞ് അവർ ഭവനങ്ങളും സമൂഹങ്ങളും കലക്കും. ബൈബിളിനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കേണ്ടത് പ്രധാനപ്പെട്ടതും കാമ്യമായതുമായ കാര്യമത്രേ. അങ്ങനെ താല്പര്യമുള്ളവരെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതത്രേ. എന്നാൽ തിരുവചന സത്യങ്ങളെക്കുറിച്ചുള്ള വെറും അറിവ് മാത്രം പോരാ, അത് നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യേണ്ടതാണ്. ജീവസന്ദേശം പരിപാടിയിലൂടെ കേൾക്കുന്നത് താങ്കൾ അപ്രകാരം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് ഞാൻ ആശിക്കുന്നു. നാലാമത്തെ കൂട്ടർ ഹെരോദ്യർ, ഒന്നാമത്തെ കൂട്ടർ പരീശന്മാർ, രണ്ട് സാധൂക്യർ, മൂന്ന് ശാസ്ത്രിമാർ, നാല് ഹെരോദ്യർ. ക്രിസ്തുവിൻ്റെ കാലത്തെ മറ്റൊരു കൂട്ടരായിരുന്നു ഈ ഹെരോദ്യർ. അവർ തികച്ചും രാഷ്ട്രീയ അവസരവാദികളായിരുന്നു. ഇന്ന് നാം കണ്ടുവരുന്ന രാഷ്ട്രീയ ചിന്താഗതി പോലെ തന്നെ തങ്ങളുടെ പാർട്ടി അധികാരത്തിൽ തുടരുവാൻ ഹെരോദുമാരെ സിംഹാസനത്തിൽ നിന്നിറക്കരുതെന്ന് മാത്രമായിരുന്നു അവരുടെ ചിന്ത. ഇന്നത്തേതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത ഒരു കൂട്ടരല്ലേ. ആരുടെ കാലുവാരിയും ആരുടെ തോളിൽ കയറിയും ആരെ ഇടിച്ചു താത്തും തങ്ങൾ മാത്രം ഭരണത്തിലിരിക്കണമെന്ന് ചിന്തിക്കുന്നവർ. പഴയ പുതിയ നിയമങ്ങളുടെ ഇടയിലുള്ള കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെ സാഹിത്യപരമായ പ്രവർത്തനത്തിന്റെ ഒരു നല്ല കാലഘട്ടമായിരുന്നു അത്. BC 285 മുതൽ 247 വരെയുള്ള കാലയളവിൽ മിസ്രൈമിലെ അലക്സാന്ദ്രിയയിൽ വെച്ച് പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഓരോന്നിൽ നിന്നും 6-6 പേരെ തെരഞ്ഞെടുത്തുണ്ടാക്കി 72 പേരടങ്ങുന്ന ഒരു കൂട്ടം അത്രേ പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തത്. അതുകൊണ്ടത്രേ ആ പരിഭാഷയ്ക്ക് 70 എന്നർത്ഥമുള്ള സെപ്റ്റജന്റ് എന്ന പേർ വിളിച്ചു വരുന്നത്. സെപ്റ്റജന്റ് വിശുദ്ധ പൗലോസ് ഉപയോഗിച്ചിരുന്നത് ഈ പരിഭാഷയായിരുന്നു. ക്രിസ്തുവും അതിൽ നിന്നാകുന്നു ഉദ്ധരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാണ്. ഈ കാലയളവിലാണ് പഴയ നിയമത്തിലെ അപ്പോക്രിഫ എഴുതപ്പെട്ടത്. നോക്കണേ, തൻ്റെ പുത്രന്റെ വരവിന് വേണ്ടി ദൈവം ലോകത്തെ എത്ര സൂക്ഷ്മതയോടെയാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. എല്ലാം അതിൻ്റെ സമയങ്ങളിൽ നടന്നുകൊണ്ടിരുന്നു. മനുഷ്യജാതിയുടെ ഉദ്ധാരണത്തിനായി ദൈവമൊരുക്കി വഴികൾ എത്ര മഹത്വമേറിയതാകുന്നു. ഒരു മനുഷ്യന് നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ തൻ്റെ ഓമനകുമാരനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുമായിരുന്നില്ലല്ലോ. ദൈവസ്നേഹം എത്ര ആശ്ചര്യജനകമാകുന്നു. ആ സ്നേഹം രുചിച്ചറിയുന്നതാണ് ഈ ആയുസ്സിലെ ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവസ്നേഹം രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ ഭാഗ്യപദവിയിൽ എത്തുവാൻ താങ്കൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിച്ച് പ്രാർത്ഥിക്കുക. ദൈവം താങ്കളെ യഥാർത്ഥ പ്രയോജനമുള്ള വ്യക്തിയാക്കും. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.